Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Yadhi ginja anijanati omityeva tadaha. അങ്ങനെ സാധാരണ ഒരാൾ ഒരനുജ്ഞ കൊടുക്കുമ്പോൾ, സമ്മതി കൊടുക്കുമ്പോൾ ഓമിത്യേവ, ഓം എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അത് ഒരു സമ്മതി, അനുമതി. സമ്മതം എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷത്തെ, പൂർണ്ണതയെ കാണിക്കുകയാണ്. അനുമതി ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അരുതെന്ന് പറയും, ഇഷ്ടമുണ്ടെങ്കിൽ ആകട്ടെ എന്ന് പറയും. അവ രണ്ടും വിപരീതമാണ്. അപ്പൊ അനുമതി കൊടുക്കുന്നുണ്ട്, ഇത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്, ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. കിഞ്ച അനുജാനാതി ഓമിത്യേവ തദാഹ യേഷോ ഏവ സമൃദ്ധി യതനുജ്ഞ. അപ്പൊ ഈ അനുജ്ഞ എന്ന് പറയുന്നത് സർവത്ര സമൃദ്ധിയെ കാണിക്കുക, അതാണല്ലോ സമ്മതം എന്ന് പറയുന്നത്. സന്തോഷം ഐശ്വര്യനെ കാണിക്കുകയാണ്. ഒരാൾ ചോദിക്കണം, ഇതെനിക്ക് ലഭിക്കുമോ? പറയുന്നു, ആകട്ടെ. സമൃദ്ധി കാണിക്കുകയാണ്. ഇതെനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു, ആകട്ടെ. കൊടുത്തിട്ട് പറയുന്നു, ആകട്ടെ, ഇതിരിക്കട്ടെ. സർവത്ര അത് സമൃദ്ധി കാണിക്കുകയാണ്. ഓം സമ്മതവാചകമാണ്, സമ്മതി കാണിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഇത്? ഈ അനുജ്ഞാവാചകം ഇത് സമൃദ്ധിയാണ്. അതാണ് സമൃദ്ധിർ യതനുജ്ഞ, ശേഷ ഏവ സമൃദ്ധിർ യതനുജ്ഞ. സമൃദ്ധയിതാ ഭവൈ കാമാനാം ഭവതി. അതുകൊണ്ടിത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. സമൃദ്ധിയാണ് ഇതിന്റെ ഫലം എന്ന് അറിഞ്ഞുകൊണ്ട് ഭാവന ചെയ്യുന്നു. ഓമിനെ സമൃദ്ധി അർത്ഥമായിട്ട് ഭാവന ചെയ്യുന്നു. ഇത് സമൃദ്ധി ഗുണമുള്ളതാണെന്ന് ഭാവന ചെയ്യുന്നു. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? സമൃദ്ധിയിത ഭവൈ കാമാനം ഭവതി. ആ യജമാനന്റെ സർവകാമങ്ങളെയും അവൻ പൂർത്തിയാക്കുന്നു. ഏതദേവൻ വിദ്വാൻ അക്ഷരം ഉദ്ഗീതം ഉപാസി. അപ്പോൾ ഈ അർത്ഥത്തെ ധരിച്ചുകൊണ്ട് അറിയുന്നവനായി ഓം സമൃദ്ധി ഗുണമുള്ളതാണ്, സമൃദ്ധിയെ നൽകുന്നതാണ് എന്ന് കരുതി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഭാവനയ്ക്കനുസരിച്ച് ഫലം. സോമയാഗം മറ്റ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനോട് അനുബന്ധമായി വരുന്ന ഉപാസനകളെല്ലാം അതിന് സഹായിക്കുന്ന, അവിടെയാണ് ഈ ഓംകാര ഉപാസന. ഇതേ ഓമിനെ തന്നെ പരമാത്മപ്രാപ്തിക്ക് വേണ്ടി ആശ്രയിക്കുന്നു. പക്ഷെ ഇവിടെ അതല്ല, ഐശ്വര്യത്തിന് വേണ്ടി ഓമിനെ ആശ്രയിക്കുന്നു. അതാണ് സർവത്ര ഓം ഉപാസിക്കണം, ഉപയോഗിക്കണമെന്ന് പറയുന്നത്. സാധാരണ കർമ്മങ്ങളെല്ലാം, ഐശ്വര്യത്തെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങളെല്ലാം ഓം ഉപയോഗിക്കുന്നു. എന്നോട് സ്വയം അത് സമൃദ്ധിയെ ബോധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഏതൊരുവനാണോ വിദ്വാൻ, ഇതറിഞ്ഞുകൊണ്ട് സമൃദ്ധി അർത്ഥത്തെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഉദ്ഗീത ഉപാസ്യെ ഈ ഓമിനെ ഉപാസിക്കുന്നത്, അവൻ യജമാനന്റെ സർവകാമങ്ങളെയും സാധിച്ചു കൊടുക്കുന്നു. ആ ഉദ്ഗാതാവ് തദ്വായത് അനുജ്ഞാക്ഷരം യദ്ധി കിഞ്ച അനുജാനാതി ഓമിത്യേവ തദാഹ ഏഷോ ഏവ സമൃദ്ധിർ യദനുജ്ഞാ സമൃദ്ധയിതാ വൈ കാമാനാം ഭവതി യേതദേവം വിദ്വാൻ അക്ഷരം ഗീതം ഉപാസ്തേ. തേന ഇയം ത്രയീ വിദ്യാവർത്തതേ ഓം ഇത്യാശ്രാവയതി, ഓം ഇതി ശംസതി, ഓം ഇത്യുദ്ഗായതി, ഏതസ്യൈവ അക്ഷരസ്യ അപചിത്യേയം മഹിമ്നാ രസേന. അപചിത്യേയം മഹിമ്നാ രസേന. വീണ്ടും ഈ അക്ഷരത്തെ സ്തുതിക്കുകയാണ്. തേനയും ത്രയീ വിദ്യ വർത്തതേ. ഈ അക്ഷരം കൊണ്ടാണ് ഈ ത്രയീ വിദ്യ സാമരൂപത്തിലുള്ള ഈ വിദ്യ പ്രവർത്തിക്കുന്ന. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നു അക്ഷരം സ്തവതി ഉപാസ്യത്വാ പ്രചരോചനാർത്ഥം. അക്ഷരമാണ് ഇവിടെ ഉപാസ്യമായിരിക്കുന്നത്, അതിനാണ് ഉപാസിക്കേണ്ടത്. ഉപാസകന് അതിൽ താല്പര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അതിനെ സ്തുതിക്കുകയാണ്. അത് ഫലമുള്ളതാണ്. അതിന്റെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഉപാസകന് താല്പര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ആരോ ഉപാസിക്കുന്നു. ഇതുകൊണ്ടാണ് തേന അക്ഷരേണ പ്രകൃതേന ഇയും ഋഗ്വേദാദി ലക്ഷണ ത്രയീ വിദ്യ. ഇതുകൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം നിലനിൽക്കുന്നത്, ഈ ഓങ്കാരത്തെ ആശ്രയിച്ചിട്ടാണ്. കാരണം ഓങ്കാരമില്ലാത്ത ഒരു കർമ്മവും സാധ്യമല്ല. ഓമിത്യ അശ്രാവേദി, ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് അധ്വര്യു ആശ്രമണം ചെയ്യുന്നു. ആശ്രമണം എന്ന് പറയുന്നത് മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെയാണ് സോമയാഗത്തിൽ. ഓമിത്യുഗായതി, അതുപോലെ മന്ത്രം ഉച്ചരിക്കുന്നതിനാണ് ഉദ്ഗാനം എന്ന് പറയുന്നത്. ഓമിതി ശംസതി, ശംസതൻ, ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം ആശ്രമണ മന്ത്രം, ശംസന മന്ത്രം, ഉദ്ഗാ എന്ന മന്ത്രം. ഇത്തരം മന്ത്രങ്ങളെ ഓരോ വ്യക്തികളെ പ്രത്യേകം പ്രത്യേകം ജോലിയാണ്. ഇന്നാരിന്ന മന്ത്രം ചൊല്ലണം, ഇന്നാരിന്ന ചൊല്ലണം. ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു, ആ മന്ത്രം ചൊല്ലുമ്പോൾ ഓം എന്ന് പറഞ്ഞ് ചൊല്ലുന്നു. ഓം ഈ മൂന്ന് കൂട്ടർക്കും ആവശ്യമാണ്. ആശ്രാവണം ചെയ്യുന്ന അധ്വരുവിന്, ശംസനം ചെയ്യുന്ന ആളിന്, ഉദ്ഗാനം ചെയ്യുന്ന ആൾ, എല്ലാവർക്കും ഓം ആവശ്യമാണ്. അതെന്ന് പറയുന്നു ഓമിതി ആശ്രാവേദി, ഓമിതി ശംസതി, ഓമിതി ഉദ്ഗായതി. ഏതസ്യൈവ അക്ഷരസ്യ അപചിത്യേയം മഹിമ്നാ രസേന. ഇതുകൊണ്ടാണ് സർവകർമ്മങ്ങളും നിർവഹിക്കപ്പെടുന്നത്. തച്ച കർമ്മ ഏതസ്യൈവ അക്ഷരസ്യ അപചിത്യേയം പൂജാർത്ഥം എന്ന് പറയുന്നു. ഏതസ്യൈവ അക്ഷരസ്യ അപചിത്യേയം, അപചിത്യേയം എന്ന് വെച്ചാൽ പൂജ. ഈ കർമ്മം ഈ അക്ഷരത്തിന്റെ പൂജയ്ക്ക് വേണ്ടിയാണ് ഈ സോമയാഗം. അതിന് ഫലവും മറ്റും പറയുന്നുണ്ട്, സ്വർഗവും മറ്റും. പക്ഷെ ഇവിടെ പറയുന്നു വാസ്തവത്തിൽ ഈ അക്ഷരത്തിന്റെ ഓം എന്ന അക്ഷരത്തിന്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മം. എന്തുകൊണ്ട് പരമാത്മപ്രതീകം ഗീതത് ഭാഷകാരൻ പറയുന്നത് പരമാത്മപ്രതീകമാണ്. തദപചിതി പരമാത്മനേവ സ, ആ പൂജ എന്ന് പറയുന്നത് പരമാത്മപൂജയാണ്. സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധി മിന്ദതി മാനസ്മൃതി സ്മൃതി സ്മൃതി എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല മഹിമ്ന രസേന കിഞ്ചേതസൈവ അക്ഷരത്തി മഹിമ്ന മഹത്വേന ജമാനാദി പ്രാണൈഹി. ഈ അക്ഷരത്തിന്റെ മഹത്വം കൊണ്ടാണ് യജമാനാദികൾ അവരുടെ കർമ്മത്തെ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഏതസൈവ അക്ഷരത്തെ രസേന വ്രീഹി വാദി രസനിവൃത്തേന ഹവിഷ മഹിമ്ന രസേന. ഈ അക്ഷരത്തിന്റെ മഹിമ കൊണ്ടാണ്, മഹത്വം കൊണ്ടാണ്. ആ മഹത്വം എന്താണ് എന്ന് പറഞ്ഞ് വൃത്തി യജമാനാദി പ്രാണൈഹി ഈ കർമ്മം നിർവഹിക്കുന്നത് യജമാനാദികൾ. ഇതുകൊണ്ടാണ് അവിടുത്തെ ആ മഹിമ എന്ന് പറയുന്നത് പ്രാണനെയാണ് പറയുന്നത്. ഭാഷകാരൻ പറയുന്നത് വൃത്തിക്ക് യജമാനൻ തുടങ്ങിയവരുടെ പ്രാണരൂപത്തിലുള്ള മഹത്വം, അതിലൂടെയാണ് ഈ കർമ്മം നിർവഹിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വ്രീഹ്യവാദി രസം, അതിൽ നിന്നാണല്ലോ ഹവിസ് ഉണ്ടാക്കുന്നത്. ആ ഹവിസിൽ നിന്നാണ് ഈ കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അതെന്ന് പറയുന്നത് ഏതസ്യവ അക്ഷരസ്യ അപജിത്യ, ഈ അക്ഷരത്തിന്റെ പൂജയ്ക്ക് വേണ്ടി മഹിമ്ന, പ്രാണരൂപത്തിലുള്ള ആ മഹിമ കൊണ്ട് കർമ്മം നിർവഹിക്കപ്പെടുന്നു. രസേന, ഹവിസ് രൂപത്തിലുള്ള ആ രസം കൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നു. ഈ കർമ്മങ്ങളെല്ലാം ഈ അക്ഷരത്തിന്റെ പൂജയ്ക്ക് വേണ്ടിയാണ്, ഏത് ഓമിന്റെ. എന്തുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു പരമാത്മ പ്രതീകം ഹീത്തർ, അത് പരമാത്മാവിന്റെ പ്രതീകമാണ്. അപ്പോ അതിന്റെ മഹത്വത്തെ പറയണം. ഈ ത്രീ വിദ്യ ഇതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. രജസ്താമരൂപത്തിലുള്ള ഈ വേദം, ആ വേദഭീതമായ കർമ്മങ്ങളെല്ലാം ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഇതിനെ തന്നെയാണ് ഓം എന്ന് പറഞ്ഞ് ആശ്രവണം, ശംസനം, ഉദ്ഗാനം എല്ലാം ചെയ്യുന്നത്. ഈ അക്ഷരത്തിന്റെ ഓമിന്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. എങ്ങനെ? മഹിമ്ന, രസേന, അവിടുത്തേക്ക് യജമാനം തുടങ്ങിയവരുടെ പ്രാണരൂപത്തിൽ ആ പ്രാണന്മാരെ കൊണ്ടാണ് പൂജ നിർവഹിക്കുന്നത്, ഹവിസ്സുകൊണ്ട് പൂജ നിർവഹിക്കുന്നത്. എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ആ ഋത്വികൾ പറയുന്നതാണ് ആ ചെയ്ത കർമ്മങ്ങളെല്ലാം സ്മരിച്ചു. തേന ഇയം ത്രയീ വിദ്യ വർത്തതേ ഓമിത്യശ്രാവേതി ഓമിതി ശംസതി ഓമിത്യുദ്ഗായതി ഏതസ്യൈവാക്ഷരസ്യ അപചിത്യൈ മഹിമ്നാ രസേന തേന ഉഭൗ കുരുതേ യശ്ച ഏത ദൈവം വേദ യശ്ചന വേദ. നാനാ വിദ്യാച അവിദ്യാച യദൈവ വിദ്യയാ കരോതി ശ്രദ്ധയാ ഉപനിഷദ തദൈവ വീര്യവത്തരം ഭവതീതി ഖല്വേദ ദൈവാക്ഷരസ്യ ഉപവ്യാഖ്യാനം ഭവതി. ഓമിത്യേദക്ഷ എന്ന് പറഞ്ഞ് തുടങ്ങി ഉപവ്യാഖ്യാനം അതിന് വിശദീകരിക്കുകയാണെന്ന് പറഞ്ഞു ആ ഉപാസന. അതാണ് ഇവിടെ അവസാനം പറയുന്നത്, ഇതാണ് അതിന്റെ വിശദീകരണം. നേരത്തെ പറഞ്ഞ വിശദീകരണം അതാണ്. എന്താണ്? തേന ഉഭവ പുരതേ യശ്ചേത ദൈവം വേദ യശ്ചന വേദ. അതായത് ഇത് കർമ്മം രണ്ടു കൂട്ടരും ചെയ്യുന്നു. ഉപാസനയെ അറിയാവുന്നവനും ഉപാസന ഇല്ലാതെയും രണ്ടു രീതിയിലും ചെയ്യാം. അതുകൊണ്ടാണ് കർമ്മവും ഉപാസനയും തമ്മിൽ സംശയമുണ്ടെന്ന് പറയുന്നത്. കർമ്മത്തിന്റെ ഭാഗമാണ് ഉപാസനയെങ്കിലും ഉപാസന കൂടാതെ കർമ്മം ചെയ്യും. അനുഭാഷികാരൻ പറയും, ഇനി മുമ്പോട്ട് വരുമെന്ന് പറയാം. ഉഷസ്ഥിയുടെ ദൃഷ്ടാന്തം പറയും. അവിടെ കർമ്മം ചെയ്യുന്ന വ്യക്തികളോട് പോയി ചോദിക്കും, നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് കർമ്മത്തോടുള്ള ഉപാസന അറിയാമോ? ഇതുവരെ അറിയത്തില്ല. ആ അറിയാതിരുന്നാൽ അത് ദോഷമാണ്. അറിഞ്ഞു വേണം ചെയ്യാം. അതിന്റെ ഉപാസന ഇന്നതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ ഇനി വരും ശാന്തോക്യത്തെത്തന്നെ. എന്നിട്ട് പറയുന്നത് എന്താണ്? ഉപാസന കൂടാതെയും ചെയ്യാം, ഉപാസനയോട് കൂടിയും കർമ്മം ചെയ്യാം. രണ്ടിനും ഫലം വേണം, വേറെ വേറെയാണ്. അങ്ങനെ തേന ഉഭവ കുരുതേ ഏത് ദൈവം വേദ യശ്ചന വേദ. ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത്, ഇനി ഉപാസിക്കാത്തത്, രണ്ടുപേരും കർമ്മം ചെയ്യും. എന്നാൽ ഉപാസനയുടെ ഫലത്തെ പ്രത്യേകം പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്, യശ്ച കർമ്മം മാത്രമേ അക്ഷര യാഥാത്മ്യം ന വേദം. അക്ഷര ഉപാസനെ അറിയാതെ കർമ്മം മാത്രം ചെയ്യുന്നു, തവ ഉപയോഗപ്പെടുത്തുക, രണ്ടുപേരും ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നു വിദ്യാച അവിദ്യാച രണ്ടുമുണ്ട്, വിദ്യ എന്നൊരു ഉപാസന, അവിദ്യ എന്ന് വെച്ചാൽ കർമ്മം. രണ്ടുമുണ്ട് വേദത്തിൽ, രണ്ടും നിർദ്ദേശിക്കുന്നു. നാനാതു വിദ്യാച്ച വിദ്യാച്ച, വിദ്യയും അവിദ്യയും പല പ്രകാരത്തിലാണ്. എന്നുവെച്ചാൽ രണ്ടിനും ഭിന്ന ഭിന്ന ഫലങ്ങളാണ്. യഥൈവ വിദ്യയാ കരോതി ശ്രദ്ധയാ ഉപനിഷത തദൈവ വീര്യവത്തരം ഭവതി. ഏതെന്നാണോ വിദ്യയാ കരോതി, വിദ്യയ പറയുന്നു വിജ്ഞാനേന, വിജ്ഞാനം ഉപാത്തം. ഭാഷകാരൻ പറയുന്നു വിദ്യയാ വിജ്ഞാനേന യുക്തഹസൻ കരോതി. പിന്നെ ശ്രദ്ധയാ, ശ്രദ്ധ വിദ്യയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യണം. അത് പറയുന്നത് കർമ്മത്തെക്കുറിച്ചാണ്, വൈദിക കർമ്മത്തെക്കുറിച്ചാണ്. ഇത് തന്നെ സാധാരണ ആൾ പല ലൗകിക കർമ്മങ്ങളെക്കുറിച്ചും ഇത് പറയാൻ ഉപയോഗിക്കാറുണ്ട്. വിജ്ഞാനേന ഇവിടെ ഉപാസന എന്ന് പറയുന്നു. ഭക്ഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനം, ആധുനിക വ്യാഖ്യാതാക്കൾ പലരും ഇതിനെ പലയിടത്തും ഉദ്ധരിക്കാറുണ്ട്. എന്താണ് യഥൈവ വിദ്യാ കരോതി ശ്രദ്ധയാ ഉപനിഷത തദൈവ വീര്യവത്തരം ഭവതി. കർമ്മത്തിന്റെ സാധാരണ ലൗകിക കർമ്മങ്ങളുടെ വിശേഷതകളെ കാണിക്കാൻ വേണ്ടി പറയും. അവിടെ പറയും യഥൈവ വിദ്യയാ കരോതി എന്ന് വെച്ചാൽ അറിവോടുകൂടി ചെയ്യുന്നത്, ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത്, ഉപനിഷത ഉപനിഷത്തിനൂടെ ഭാഷ്യകാരൻ പറയുന്നത് യോഗേന യുക്ത യോഗയുക്തനായി ചെയ്യുന്നത് എന്ന് പറയും. ആ യോഗയുക്തൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗീതയിലൊക്കെ വന്ന യോഗയുക്തനെ എടുക്കാം, യോഗയുക്ത പ്രത്യന്നെല്ലാം പറഞ്ഞ യോഗയുക്തനെ എടുക്കാം. വ്യാഖ്യാനത്തിലൂടെ യോഗ ശബ്ദത്തിന് ആനന്ദഗിരി അർത്ഥം പറയുന്നത് ദേവത ഉപാസന എന്നും അർത്ഥം പറയുന്നു. അല്ലെങ്കിൽ യോഗമെന്ന് ഭാഷകാരൻ പറഞ്ഞ യോഗത്തിന് യോഗം എന്നുള്ള അർത്ഥം തന്നെയാണ്. യോഗത്തിൽ കർമ്മത്തിൽ വരേണ്ട എല്ലാ യോഗ്യതകളും അവിടെ വരും. ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് വിജ്ഞാനേന, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിവിടെ കർമ്മപ്രകടമായിട്ട് ഉപാസനാണ്. പിന്നെ ശ്രദ്ധ, അതുകൊണ്ട് യോഗത്തിന് ചിലർ ഏകാഗ്രത എന്നർത്ഥം പറയുന്നു, അത് യോഗിക്കുന്നതാണ്. കാരണം വിജ്ഞാനം എന്നുള്ളതുകൊണ്ട് ഉപാസനെ പറഞ്ഞു വിജ്ഞാനേന, അതുകൊണ്ട് യോഗം എന്നുള്ളതിന് വീണ്ടും ഉപാസന എന്നുള്ള അർത്ഥം എടുക്കേണ്ട കാര്യമുണ്ട്. എന്തായാലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ വിദ്യയിലൂടെ, വിദ്യ കൊണ്ട്, ഉപാസന കൊണ്ട്, ശ്രദ്ധ കൊണ്ട്, യോഗം കൊണ്ട്, യോഗയുക്തനായി ചെയ്തു കഴിഞ്ഞാൽ തദൈവ വീര്യവത്തരം ഭവതി. വീര്യവത്തരം എന്ന് വെച്ചാൽ അവിദ്വത് കർമ്മണോ അധിക ഫലം ഭവതി. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് പറയുന്നത് കർമ്മം വിദ്യയോടുകൂടിയും ചെയ്യാം, വിദ്യ ഇല്ലാതെയും ചെയ്യാം, എന്നുവെച്ചാൽ ഉപാസനയോടുകൂടിയും ചെയ്യാം, ഉപാസന ഇല്ലാതെയും ചെയ്യാം, രണ്ടും കർമ്മം തന്നെ. പക്ഷേ ഉപാസനയോടുകൂടി ചെയ്താൽ, വിദ്യയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം കൂടുതലാണ്. ഏതിനപേക്ഷിച്ച്? ഉപാസന ഇല്ലാതെ ചെയ്യുന്നവന്റെ കർമ്മത്തെ അപേക്ഷിച്ച്. അവിദ്വത് കർമ്മം, അവിദ്വത് കർമ്മം ഉപാസന ഇല്ലാതെ. ഈ പ്രകടനങ്ങളെല്ലാം വിദ്വാൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഉപാസകൻ എന്നാണ്, അല്ല അറിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലല്ല, സാധാരണ അർത്ഥത്തിൽ വിദ്വാൻ ഉപാസകൻ. എന്തുകൊണ്ട് വിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപാസന? ഈ പ്രകടനത്തിൽ സർവത്ര അതാണ്. എന്തെങ്കിലും വിദ്യ അറിയാവുന്നുള്ളവനല്ല, ഏതെങ്കിലും അറിവുള്ളവനല്ല ഇവിടെ വിദ്വാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് യഥൈവ വിദ്യയാ കരോതി, ഉപാസനയോടുകൂടി ചെയ്യുന്നത്. സാധാരണ ഇതിന് ലൗകിക കർമ്മങ്ങൾക്ക് പറയുമ്പോൾ ആ വിദ്യ അതിന് പലതരത്തിലും വയ്ക്കാൻ ആ കർമ്മത്തെ കുറിച്ചുള്ള ശരിയായ ഭാവന, ആ ഭാവനയോടുകൂടി ചെയ്യുന്നത്, കർമ്മത്തെ കുറിച്ചുള്ള ശരിയായ വിവേകം ബോധം അതോടുകൂടി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനം. അതായത് പലയിടത്തും പരാമർശിക്കുന്നതാണ് ഈ മന്ത്രഭാഗം. ഇതേവ വിദ്യാകരോതി ശ്രദ്ധയാവുന്നു. അവിടെയൊക്കെ യുക്തം പോലെ ഇത് വയ്ക്കാനും, ഇവിടെ കർമ്മത്തിന്റെയും ഉപാസനയുടെയും പ്രകടനമായതുകൊണ്ട് ഭാഷ്യകാരൻ ഇങ്ങനെ വയ്ക്കാനും. ശ്രദ്ധ ഏത് കർമ്മത്തിനും ആവശ്യമാണ്. ഉപനിഷത്തിനാണ് ഇവിടെ ഭാഷ്യകാരൻ യോഗമെന്ന് അർത്ഥം പറഞ്ഞു. യോഗേന യുക്തസ്ഥ തദൈവ വീര്യവത്തരം ഭവതി. ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിന് ശരിയായ ഫലം ഉണ്ടാകും. അതുകൊണ്ട് ഇത് ലൗകിക കർമ്മത്തിന് യോജിപ്പിക്കുന്നതിനും തെറ്റില്ല. ഭഗവതീതി ഖലു ഏത് ദൈവ അക്ഷരത്തെ ഉപവ്യാഖ്യാനം, അതാണ് ഈ അക്ഷരത്തിന്റെ വിശദീകരണം ഇതുവരെ പറഞ്ഞത്, പ്രഥമഖണ്ഡത്തിൽ ഇതുവരെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ ഓം എന്ന ഈ അക്ഷരം ഇതിന്റെ ഉപാസന കർമ്മത്തോട് ചേർന്ന് വേണം. അതും എങ്ങനെ ഉദ്ഗീത മന്ത്രങ്ങളുടെ ഭാഗമായിരിക്കുന്ന ആ ഓമിന്റെ ഉപാസന, അത് ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിന്റെ ഫലം അധികമായിരിക്കും, ആ കർമ്മം വീര്യവത്താകും, അങ്ങനെ പൂർണ്ണമായ ഫലം കിട്ടും. അതാണ് കർമ്മത്തോട് ഉപാസനയെ സംശയിക്കുന്നത്. തേന ഉപഭോക്തൃതേ എസ്ഥ ഏത ദൈവം വേദ എസ്ഥ നവേദ നാനാത് വിദ്യാച അവിദ്യാച യദേവ വിദ്യയാ കരോതി ശ്രദ്ധയാ ഉപനിഷദ തദേവ വീര്യവത്തരം ഭവതി ഇതി ഖല്ലു ഏതസ്യൈവ അക്ഷരസ്യ ഉപവ്യാഖ്യാനം ഭവതി.